വാജ്യമായോ ധ്വനിതമായോ സ്ഥിതി ചെയ്യുന്ന വക്തൃവിവക്ഷകൾ ആശ്രയമാക്കി കൃതിയെ വിലയിരുത്തുന്ന സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്ന സംജ്ഞയാണ് വക്തൃവിവക്ഷ സങ്കല്പന. ഒരു കൃതിയുടെ അർത്ഥവും മൂല്യവും അതിൻ്റെ പാഠത്തിൽ അണിയിരിക്കുന്നത്. കവിയുടെ ഡയറി കുറിപ്പിലും ജീവചരിത്രത്തിലും കവിതയ്ക്ക് കവി തന്നെ എഴുതിയ അടിക്കുറിപ്പുകളിലും വക്തൃവിവക്ഷകൾ തേടി ചെല്ലുന്നത് അപ്രസക്തമാണ്. സാഹിത്യകൃതിയിലെ ഭാഷ, ബിംബകൽപ്പന, സംഘർഷങ്ങൾ എന്നിവ വിശകലനം ചെയ്യുകയാണ് വിമർശകന്റെ ധർമ്മം. കവിയുടെ ജീവചരിത്രത്തിന് കാവ്യപഠനത്തിൽ നിർണായകമായ സ്ഥാനമുണ്ടെന്ന പഴയ ധാരണ കടപുഴക്കി എറിയുകയാണ് വിംസാറ്റും ബിയേഴ്സ്ലഡ്സിയും ചെയ്യുന്നത്. എഴുതപ്പെട്ട കവിത പൊതുസ്വത്താണ്. കവിയുടെ വിവക്ഷകൾ വായിക്കാൻ ബാധ്യസ്ഥനല്ല വായനക്കാരൻ. പാഠത്തെ മാത്രമേ അവൻ ആധാരമാക്കേണ്ടതുള്ളൂ. വള്ളത്തോളിന് കഥകളിയോടുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് വള്ളത്തോൾ കവിതാ പഠനം മെച്ചപ്പെടുത്തുകയില്ല. നമ്മുടെ ചില കവിതാ പഠനങ്ങൾ ജീവചരിത്ര പഠനങ്ങൾ മാത്രമാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. വിംസാറ്റും ബിയേഴ്സ്ലഡ്സിയും എഴുതുന്നു, ദർ ഇസ് ഡേഞ്ചർ ഓഫ് കൺഫ്യൂസിങ് പേഴ്സണൽ ആൻഡ് പോയറ്റിക് സ്റ്റഡീസ്. കവിതയെ സംബന്ധിച്ചോളം ആന്തരികമായതും ബഹുജനസ്ഥിതമാണ്. ആന്തരികതയും നാം തിരിച്ചറിയുന്നത് കവിതയുടെ വാക്യഘടനയിലൂടെ, അർത്ഥനിരകളിലൂടെ, ഭാഷയെക്കുറിച്ചുള്ള അറിവ്, വ്യാകരണബോധം, നിഘണ്ടുക്കൾ, സാഹിത്യ സാമാന്യം, സംസ്കാരം എന്നിവയുടെ സഹായം കൊണ്ടാണ് നാം കവിതയ്ക്കുള്ളിലുള്ള ആന്തരികതയെ ഉൾക്കൊള്ളുന്നത്. അതേസമയം ബാഹ്യമായതും ആന്തരികമാണ്. ബാഹ്യതയിൽ വ്യക്തിവിശേഷത നീലമാണ്. എഴുത്തുകാരൻ്റെ വ്യക്തിസംബന്ധങ്ങൾ തന്മൂലം വായനക്കാരൻ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രരോദനം വായിക്കുമ്പോൾ എ ആർ രാജരാജവർമ്മയുടെ ചരമത്തെ ആധാരമാക്കി കുമാരനാശാൻ എഴുതിയ കാവ്യമാണതെന്ന ബോധം വായനക്കാരന് നിശ്ചയമായുണ്ട്. കവിയുടെ സ്വഭാവം, പരിസ്ഥിതി മുതലായവയും വായനക്കാരൻ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം വാക്കുകളുടെ അർത്ഥം വാക്കുകളുടെ ചരിത്രമാണെന്നും വായനക്കാരൻ മനസ്സിലാക്കണം. പേജ് 247. ഗ്രന്ഥകാരൻ്റെ സവിശേഷ ശൈലിയും അയാൾക്ക് വാക്കുകളോടുള്ള മാനസിക ബന്ധങ്ങളുമെല്ലാം വാക്കുകളുടെ ചരിത്രത്തിൻ്റെ ഭാഗം മാത്രമാണ്. കവിതയിലെ പരോക്ഷ സൂചനകളുടെ കാര്യമെടുക്കുക. ടി എസ് എലിയട്ടിൻ്റെ കവിതകളാണ് പരോക്ഷ സൂചനകളുടെ പരുദീസയായി കണക്കാക്കപ്പെടുന്നത്. വക്തൃവിവക്ഷാ സങ്കല്പനയ്ക്ക് ഇവിടെയും പഴുതുകളുണ്ട്. കവിതയുടെ അർത്ഥം സുഗ്രഹമായി തീരുന്നതിന് ഫ്രേസറുടെ ഗോൾഡൻ ബൗ വായിക്കണമെന്ന് വായനക്കാരൻ നിശ്ചയിക്കുന്നു. എലിയട്ട് ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇത്തരം നെട്ടോട്ടങ്ങളിലും വായനക്കാരൻ വക്തൃവിവക്ഷ സങ്കല്പനയ്ക്ക് വഴിപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വീറ്റ് ഡാംസ് റൺ സോഫ്റ്റ്ലി എന്ന വരി സ്പെൻസറുടേതാണെന്ന് മനസ്സിലാക്കാതെ തന്നെ എലിയട്ടിൻ്റെ തരശുഭൂമിയിൽ അപയുക്തമാക്കുന്ന സന്ദർഭം വായനക്കാരന് സുഗ്രഹം ആയിരിക്കുമെന്നാണ് എഫ് ഒ മാത്യൂസൺ രേഖപ്പെടുത്തുന്നത്. നാം അറിയുന്നവയും അറിയാത്തതുമായ പരോക്ഷ സൂചനകൾ അവയുടെ ധ്വനശക്തി ദൃഷ്ടാന്തമാണ്. എലിയട്ടിൻ്റെ പരോക്ഷ സൂചനകൾ ഇതിന് ദൃഷ്ടാന്തമാണ്. എങ്കിലും അമിതമായ ആസൂത്രണം എലിയട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില സമകാലിക കവികളുടെയും രചനകളുടെ വൈകല്യമാണെന്ന് വിംസാറ്റും ബിയേഴ്സ്ലിയും അഭിപ്രായപ്പെടുന്നു. കവിയുടെ അടിക്കുറിപ്പുകൾ കവി വിവക്ഷങ്ങളുടെ വിളംബരങ്ങളായി തീരാനിടയുണ്ട്. കവിതയുടെ അർത്ഥമെന്തെന്ന് കവിയോട് അന്വേഷിക്കാം ആർക്കും. കവി ചിലപ്പോൾ തന്നെ വിവക്ഷ വെളിവാക്കി തരികയും ചെയ്യും. പക്ഷേ അത് സാഹിത്യ വിമർശനമല്ല. സാഹിത്യ വിമർശനത്തിൽ ഒത്തുതീർപ്പുകളുടെ ആവശ്യവുമില്ല. 43. ക്ലീൻത് ബ്രൂക്സ്, വായനയുടെ പ്രശ്നങ്ങൾ. വിംസാറ്റും ബിയേഴ്സ്ലിയും ഇൻ്റർനാഷണൽ ഫാലസി എന്ന് പേരിട്ട വായനാ വൈകല്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ക്ലീൻത് ബ്രൂക്സിൻ്റെ ദ പ്രൈമസി ഓഫ് ദ റീഡർ എന്ന ഉപന്യാസം ആരംഭിക്കുന്നത്. അവർ ആരോപിക്കുന്ന ആഭാസ സങ്കല്പനകളിൽ ആരിലാണ് പ്രവർത്തിക്കുന്നത്? കവിയിലോ വായനക്കാരനിലോ? വായനക്കാരനിൽ പ്രവർത്തിക്കുന്ന ഒരു വൈകല്യമാണത്. വക്തൃവിവക്ഷയെ വിമർശകൻ പ്രമാണമായിരിക്കരുതെന്ന് വിംസാറ്റും ബിയേഴ്സ്ലിയും നിർദ്ദേശിക്കുന്നത്. പേജ് 248. പാഠബാഹ്യമായ സ്രോതസ്സുകളിൽ നിന്ന് പാഠസംബന്ധമായ ചില സൂചനകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പാഠത്തിനകത്ത് പ്രസ്തുത സൂചനകൾ എത്രത്തോളം സംഗാതിമായി വിമർശകൻ പരിശോധിക്കണം. അശ്വമുഖത്ത് നിന്ന് തന്നെ എല്ലാം അറിയണമെന്ന് ശഠിക്കരുത്. അത്തരം അറിവുകൾ അപര്യാപ്തമാണ് താനും. എന്നിരിക്കലും മനുഷ്യ സ്വഭാവത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ടെന്ന് പറയാതെ വയ്യ. വ്യവഹാരത്തെ സംബന്ധിച്ച മനുഷ്യധാരണകൾ ഇപ്പോഴും ഏറെക്കുറെ നിലനിൽക്കുന്നു. എഴുത്തുകാരനെക്കുറിച്ച് സംസാരിക്കാനാണ് മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്. എഴുത്തുകാരൻ എഴുതാൻ ആഗ്രഹിച്ച കൃതിയെപ്പറ്റിയാണ് നാം മിക്കവാറും സംസാരിക്കുന്നത്. എഴുതപ്പെട്ട കൃതിയെ വസ്തുനിഷ്ഠമായി കാണാൻ നമുക്ക് അത്രത്തോളം ഔത്സുക്യമില്ല. കോളറിറ്റ്സ് അങ്ങനെയായിരുന്നുവെന്ന് ക്ലെയ്ത് ബ്രൂക്സ് ആരോപിക്കുന്നു. കവിതയെ നിർവചിച്ചതിനു ശേഷം കോളറിറ്റ്സ് നേരെ കടന്നു ചെല്ലുന്നത് കവി നിർവചനത്തിലേക്കാണ്. എഴുത്തുകാരൻ്റെ ആത്മാവിഷ്കാരമാണ് കവിത സാഹിത്യകൃതിയെന്ന വിശ്വാസം പുത്തൻ നിരൂപകരും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ക്ലെയ്ത് ബ്രൂക്സ് വ്യക്തമാക്കുന്നു. ഹരോൾഡ് ബ്ലൂം അങ്ങനെയുള്ള ഒരു വിമർശകനാണ്. പ്രബല കവികളും ദുർബല കവികളും ഉണ്ടെന്ന് ഹരോൾഡ് ബ്ലൂം പറയും. പ്രബല കവി പാരമ്പര്യത്തിൻ്റെ ശ്വാസം മുട്ടലിൽ നിന്ന് സ്വയം മുക്തനാവുകയും സ്വരചനയ്ക്ക് തനതായ നവ്യത നൽകുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ദുർബല കവി അനുകരണത്തിൽ ശ്രദ്ധിക്കുന്നു. പൈതൃകത്തിൻ്റെ നിരാശത്തിലൂടെയാണ് നല്ല സാഹിത്യം നിലനിൽക്കുന്നതെന്നർത്ഥം. ഒരു മൗലിക കവി തനതായ ഒരു ശൈലിക്ക് ഉടമായിരിക്കുമെന്ന് ക്ലെയ്ത് ബ്രൂക്സ് എഴുതുന്നു. ബ്ലൂമിന് താല്പര്യം ഉൽപ്പാദകനോടാണ്. കവിതയുടെ വാക്യഘടന, വൃത്ത സംവിധാനം, ഘടനാപരമായ സമ്പന്ധങ്ങൾ എന്നിവയിൽ ബ്ലൂം തൽപരനല്ല. പിതൃകവിയുടെ പൂർവ്വകവിയുടെയും പാരമ്പര്യത്തെ മുറിച്ചു കടക്കുക എന്നതാണ് പ്രബല കവിയുടെ ലക്ഷ്യം എന്ന് വാദിക്കുന്നതിലാണ് ബ്ലൂം രമിക്കുന്നത്. വായനക്കാരൻ്റെ പ്രാധാന്യത്തിലാണ് സ്റ്റാൻലി ഫിഷ് ഊന്നുന്നത്. വായനക്കാരനാണ് പാഠത്തെ നിർണയിക്കുന്ന വ്യക്തി. വായനക്കാരൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞ വിമർശകൻ ഐ എ റിച്ചാർഡ്സ് ആണ്. വായനകളുടെ നാനാത്വം അംഗീകരിക്കപ്പെടേണ്ട ഒരു തത്വമാണെന്ന് ക്ലെയ്ത് ബ്രൂക്സ് സമ്മതിക്കുന്നു. എന്നിരിക്കലും ചില വായനകൾ കൂടുതൽ മികച്ചവയായിരിക്കും. ശരിയായ വായന എന്ന തത്വം അംഗീകരിക്കാതിരിക്കുന്നതിൽ സാഹിത്യ വിമർശനം എന്ന വിഷയം തന്നെ ഇല്ലാതായി പോകും. പേജ് 249. കൂടുതൽ താല്പര്യകരമായ വായനയാണ് ശരിയായ വായന. വായനക്കാരൻ വാസ്തവത്തിൽ വായനയിലൂടെ കവിത സൃഷ്ടിക്കുകയാണെന്ന് പറയാം. വായന ഒരു പ്രവാഹമാണെന്ന അഭിപ്രായം ഫിഷിങ്ങിന് ഇല്ല. ചെറിയ സംയുക്തങ്ങളായി വായന മുറിയുന്നു. ആരംഭങ്ങൾ, വിരാമങ്ങൾ, പുനരാരംഭങ്ങൾ ഇപ്രകാരമാണ് വായന പുരോഗമിക്കുന്നത്. എഴുത്തുകാരന് പ്രാധാന്യമുണ്ടെന്ന് ക്ലെയ്ത് ബ്രൂക്സ് ഊന്നി പറയുന്നു. അതല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളെ കൊണ്ട് എഴുതിച്ച് നാം വായിച്ചാനേ. വായനക്കാരന് പ്രാധാന്യമുണ്ട്. അയാളാണ് സാഹിത്യകൃതിക്ക് സ്വന്തം മനോമണ്ഡലത്തിൽ നിന്നൊരു ജീവിതം നൽകുന്നത്. പക്ഷേ എഴുത്തുകാരൻ്റെ ജീവിതത്തിൻ്റെ പഠനമോ വായനക്കാരൻ്റെ മുൻവിധികളുടെ പഠനമോ സാഹിത്യ മൂല്യത്തിൻ്റെ വിശകലനത്തിൽ ഒട്ടും പ്രധാനമല്ല. എഴുത്തുകാരൻ്റെയും വായനക്കാരൻ്റെയും പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ക്ലെയ്ത് ബ്രൂക്സ് ഇങ്ങനെ പറയുന്നത്. സ്മരണീയമായ ഒരു വാക്യം ഉദ്ധരിക്കാം. പോയട്രി ഈസ് ദ ക്രിയേഷൻ ഓഫ് ദ ഇമാജിനേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റിൽസ് ദ ഇമാജിനേഷൻ ഓഫ് ദ റീഡർ. ഭാഷാശാസ്ത്രവും സാഹിത്യവും. ഭാഷാശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം സാഹിത്യ വിമർശന രംഗത്ത് ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് ക്ലെയ്ത് ബ്രൂക്സ് അഭിപ്രായപ്പെടുന്നു. ഭാഷാശാസ്ത്ര വിശാദന്മാരുടെ ശ്രദ്ധ സാഹിത്യത്തിലേക്കല്ല പതിനെന്ന് അദ്ദേഹം തീർത്തടിക്കുന്നു. ഘടനാവാദികളെയും അപനിർമ്മാണവാദികളെയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഭാഷയുടെ ഒരു വിഭാഗം മാത്രമായാണ് സ്ട്രക്ചറലിസ്റ്റുകൾ സാഹിത്യത്തെ കാണുന്നത്. ഭാഷ ഒരു നിരശുംഗ വ്യവസ്ഥ മാത്രമാണ്. അത് യഥാർത്ഥത്തെ സൂചിപ്പിക്കുന്നതിൽ ദത്തശ്രദ്ധമല്ല. ഘടനാവാദിയുടെ കാഴ്ചപ്പാടിൽ സാഹിത്യത്തിന് യാതൊരു ജ്ഞാനമൂല്യവുമില്ല. റെനെവെല്ലെക് അഭിപ്രായപ്പെട്ടതുപോലെ കവിതയും സാഹിത്യവും തിരോഭവിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്നത് നിർജീവമായ ഒരു രീതിശാസ്ത്രം മാത്രം. സ്ട്രക്ചറലിസ്റ്റ് മാത്രം അപകൃതനോമകരണിൽ രമിക്കുന്നത്. സാഹിത്യ പഠനത്തിൽ അയാൾക്ക് താല്പര്യമില്ല. സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷണലിസം ഒരു കാര്യത്തിൽ പരസ്പരം യോജിക്കും. അതിതാണ്, സാഹിത്യവും ഒരു സ്വനിബദ്ധ വ്യവസ്ഥയാണ്. ബാഹ്യമോ അതീതമോ ആയ യാതൊന്നിനെയും അത് സൂചിപ്പിക്കുന്നില്ല. സാഹിത്യത്തിൻ്റെ മനുഷ്യമൂല്യത്തെ നിഷേധിക്കുകയാണ് മേൽപ്പറഞ്ഞ സിദ്ധാന്തങ്ങൾ. സാഹിത്യത്തിൽ ഭാഷ മാത്രമല്ല ഉള്ളത്. മോട്ടീഫുകൾ, പ്രമേയങ്ങൾ, ബിംബങ്ങൾ, ഇതിവൃത്തങ്ങൾ, കഥാപാത്രങ്ങൾ മുതലായ പലതുമുണ്ട്. പേജ് 250. ഷേക്സ്പിയറും ടോൾസ്റ്റോയും ദസ്തേവ്സ്കിയും ഭാഷ മാത്രമാണ് സാഹിത്യമെങ്കിൽ വിമർത്തനങ്ങളിലൂടെ തങ്ങളുടെ സ്വത്വം എങ്ങനെ നിലനിർത്തുമെന്ന ചോദ്യം റെനവെല്ലിക് ഉന്നയിക്കുന്നു. 1946 ഇന്റൻഷൻ ഫാലസിയെ പറ്റി വിംസാറ്റും ബിയർഡ്സ്ലിയും എഴുതിയ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടു. അന്നുമുതൽ കവിതയെ ഒരു സൗന്ദര്യ വസ്തുവായി കാണുക എന്ന പ്രവണതയ്ക്ക് മങ്ങലേൽക്കാൻ തുടങ്ങി. ക്ലെയ്ത് ബ്രൂക്സ് പ്രസ്താവിക്കുന്നു, സാഹിത്യം വാക്മയ വിനോദം മാത്രമാണെങ്കിൽ അതിനെന്തർത്ഥം? എങ്കിലത് ഒരു ശൂന്യത മാത്രമായിരിക്കും. മനുഷ്യത്വ സംബന്ധമായ അറിവുകൾ പകർന്നേക്കുക എന്നത് സാഹിത്യത്തിൻ്റെ ഒരു ധർമ്മമായിരുന്നിട്ടുണ്ട് അന്നും ഇന്നും. കർമ്മം ചെയ്യുന്ന മനുഷ്യനെയാണ് സാഹിത്യം ചിത്രണം ചെയ്യുന്നത്. മനുഷ്യാനുഭവമായാണ് വായനക്കാരൻ സാഹിത്യകൃതയെ സ്വീകരിക്കുന്നതും.